നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ നാം അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും നമ്മുടെ ജീവിത വിജയം. കാരണം പ്രശ്നങ്ങളില്ലാത്ത നിമിഷങ്ങൾ മനുഷ്യ ജീവിതത്തിൽ വളരെ കുറവാണ്. ജീവിതത്തിൽ സംശയം വരുമ്പോൾ നാം എങ്ങനെ പ്രതികരിക്കും? ദൈവത്തെ പോലും സംശയിക്കേണ്ട സാഹചര്യമാകുമ്പോൾ പതറിപ്പോകുമില്ലേ? സ്വാഭാവികമായി അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. ഒരു വർത്തമാന പത്രത്തിൽ വന്ന രണ്ട് വാർത്തകൾ വളരെ ചിന്തിപ്പിക്കുന്നതായി തോന്നി. രണ്ട് യുവാക്കന്മാരുടെ ജീവിത നൈരാശ്യത്തിന്റെ കഥ ആയിരുന്നു അവ. രണ്ടുപേരും കാമുകിമാരാൽ തള്ളപ്പെട്ടതിനാൽ പ്രേമ നൈരാശ്യത്തിൽ തന്നെയായിരുന്നു. അവരിൽ ഒരാൾ ഒരു നദിയുടെ കരയിൽ ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ട് നദിയിൽ ചാടി ആത്മഹത്യ ചെയ്തു. അയാൾ എഴുതി വെച്ചിരുന്ന കുറിപ്പ് ഇപ്രകാരമായിരുന്നു: ഞാൻ ഈ നദിയിൽ ചാടി മരിക്കുന്നു, കാരണം ഞാൻ എല്ലാവരാലും തള്ളപ്പെട്ടവനാകുന്നു. ഞാൻ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയും എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇനിയും ജീവിതത്തിന് എന്തർത്ഥം? ഇത് മാത്രം ഒരു പോം വഴിയായി ഞാൻ കാണുന്നു. രണ്ടാമത്തെ യുവാവ് എയർഫോഴ്സിൽ ജോലി ഉണ്ടായിരുന്നവനാണ്. അയാൾക്കും ഇതേ അനുഭവം ഉണ്ടായി. നിരാശയുടെ നടുവിൽ ഹൃദയം പൊട്ടുന്നതുപോലെ അനുഭവപ്പെട്ട യുവാവ് തന്റെ ഹൃദയവികാരങ്ങൾ ഒരു കടലാസിലേക്ക് പകർത്തി. ആ പകർത്തിയ വരികൾ അതിഗംഭീരമായ ഒരു ഗാനമായി രൂപം കൊണ്ടു. ആ വർഷത്തെ ഏറ്റവും പ്രസിദ്ധിയാർജിച്ച ഗാനമായി തന്നെ അത് ഉയർന്നു. അയാൾക്ക് ആ വർഷം തന്നെ ഒറ്റ ഗാനം കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ കിട്ടി. ഗാനങ്ങൾ എഴുതുവാൻ കഴിവുണ്ടെന്ന് കണ്ടാൽ പിന്നെ വിടുമോ? അതോടുകൂടി ആൾ വളരെ പ്രശസ്തനായി. ജീവിതം നിരാശയിൽ നശിക്കുവാനുള്ളതല്ല സുഹൃത്തെ, അതിനെ നശിപ്പിക്കുവാൻ ആർക്കും അവകാശമില്ല. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒന്നും വരാതെ ജീവിക്കാമെന്ന് ആരും കരുതരുത്. അങ്ങനെ കരുതുന്നത് തീർച്ചയായും വിഡ്ഢിത്തരമാണ്. താങ്കളുടെ പ്രശ്നങ്ങളെ പദ്ധതികളാക്കി മാറ്റുവാൻ കഴിവുള്ള ദൈവത്തിങ്കൽ സമർപ്പിക്കുക. ജീവിതം താങ്കൾക്കും മറ്റനേകർക്കും പ്രയോജനമുള്ളതാകും. ഇതുതന്നെയാണ് ഹബക്കൂക്ക് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത്. ആത്മാർത്ഥമായി ഹബക്കൂക്കിന് വലിയ സംശയം. പാപം ആ സംശയം കൊണ്ട് ദൈവസന്നിധിയിൽ ചെന്നപ്പോൾ ആകെ പ്രശ്നമായതുപോലെ തോന്നി. ഒന്നാം അധ്യായം നാം പഠിച്ചു കഴിഞ്ഞു. എല്ലാം കൊണ്ടും പതറി നിൽക്കുന്ന ഒരു പ്രവാചകനെ ആകുന്നു ഒന്നാം അധ്യായത്തിൽ നാം കാണുന്നത്. ഒന്നാം അധ്യായത്തെ പ്രവാചകന്റെ നിശ്വാസം എന്ന് ഞാൻ വിളിക്കട്ടെ. പ്രവാചകന്റെ നിശ്വാസം. ആദ്യത്തെ നാല് വാക്യങ്ങളിൽ പ്രവാചകന്റെ യഥാർത്ഥ പ്രശ്നം അവതരിപ്പിക്കുന്നു. തിന്മ ചെയ്തു കൂട്ടുന്ന ജനങ്ങൾക്ക് ശിക്ഷ ലഭിക്കേണ്ടതിന് പകരം അഭിവൃദ്ധി കാണുമ്പോൾ ദൈവം ഈ ദുഷ്ടതയെല്ലാം അനുവദിക്കുന്നതാണോ എന്നാകുന്നു പ്രവാചകൻ സംശയിക്കുന്നത്. തന്റെ ജനത്തെക്കുറിച്ചുള്ള കരുതൽ ഈ വാക്യങ്ങളിൽ കാണാവുന്നതാണ്. പ്രവാചകൻ അങ്ങ് നിലവിളിക്കുകയാണ്. പ്രവാചകന്റെ ഈ സംശയത്തിന് ദൈവം കൊടുത്ത ഉത്തരമാകുന്നു ഒന്നാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നാം പഠിച്ചത്. ദൈവം പ്രവാചകനോട് പറഞ്ഞു: ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽദേരെ അയച്ച് യഹൂദയെ നശിപ്പിക്കുവാൻ പോവുകയാണ്. കൽദേർ വന്ന് ആക്രമിക്കുന്നതിനേക്കാൾ കഷ്ടമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശദീകരണം. അവർ കഴുകന്മാരെ പോലുള്ളവരാണ്. അവരുടെ കുതിരകൾ പുള്ളിപ്പുലികളെ പോലെയുള്ള, അതെ, ചെന്നായ്ക്കളേക്കാൾ ഭയങ്കരങ്ങൾ. ഇതൊക്കെ കേട്ട പ്രവാചകൻ കൂടുതൽ പ്രശ്നത്തിലായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹബക്കൂക്ക് തന്റെ ഒന്നാം അധ്യായത്തിൽ പറയുന്നത് മുഴുവനും ഒരുവിധം പതറിയ മനോഭാവത്തിൽ നിന്നും ആകുന്നു. ബാബിലോന്യർ വന്ന് യഹൂദയെ ആക്രമിക്കുന്നത് പ്രവാചകന് ചിന്തിക്കുവാൻ പോലും കഴിയുന്നില്ല. എങ്ങനെ ദുഷ്ടന്മാരും ക്രൂരന്മാരുമായ ഒരു കൂട്ടത്തെ ഉപയോഗിച്ച് ദൈവം തന്റെ ശിക്ഷ നടപ്പാക്കും? അതും ഈ ശിക്ഷിക്കുന്നവരെക്കാൾ നീതിമാന്മാരായ ആളുകളെ. ആകെ തല പുകയുന്നത് പോലെ പ്രവാചകൻ അനുഭവപ്പെടുകയാണ്. ഏതായാലും വീണ്ടും തന്റെ ഈ പ്രശ്നവുമായി ദൈവസന്നിധിയിൽ ചെല്ലുന്നു. ഒന്നാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പ്രവാചകൻ അന്തം വിട്ടു നിൽക്കുന്ന ഒരവസ്ഥയാകുന്നു നാം കാണുന്നത്. ഈ വാക്യങ്ങളിൽ പ്രവാചകൻ എങ്ങനെങ്കിലും തലയൂരി രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നത് പോലെയാകുന്നു എനിക്ക് തോന്നുന്നത്. പ്രവാചകൻ ദൈവത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കുന്നു. യഹൂദയുടെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നു. ബാബിലോന്റെ ക്രൂരതകളെക്കുറിച്ചും സംസാരിക്കുന്നു. രണ്ടാം അധ്യായത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു ചിത്രമാകുന്നു നാം കാണുവാൻ പോകുന്നത്. ദൈവം പ്രവാചകനോട് പറഞ്ഞു: കുഞ്ഞേ, ഒന്നടങ്ങ്, ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിക്ക്, ഇത് ഒന്ന് കാണ. അതുകൊണ്ട് ഈ അധ്യായത്തിൽ ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ ഈ അധ്യായത്തിന് ഞാനിട്ട പേര് പ്രവാചകൻ കാണുന്നു എന്നാകുന്നു. വേറൊരു വിധത്തിൽ ദൈവത്തിലുള്ള പ്രവാചകന്റെ ആശ്രയമാകുന്നു ഈ രണ്ടാം അധ്യായത്തിൽ കാണുന്നത്. അനുഗ്രഹീതമായ ഒരു അധ്യായമാകുന്നു ഇത്. ഒന്നാം അധ്യായത്തിൽ പ്രവാചകന്റെ പതറിയ അവസ്ഥയാകുന്നു നാം കണ്ടത്. ഇപ്പോൾ പ്രവാചകന് മനസ്സിലായി തന്റെ സംശയങ്ങൾക്ക് ദൈവസന്നിധിയിൽ ഉത്തരമുണ്ട് എന്ന്. പ്രവാചകന്റെ ആദ്യത്തെ സംശയത്തിന് ദൈവം മറുപടി നൽകി. പക്ഷേ അത് വലിയൊരു സംശയത്തിന് കാരണമാക്കി. പക്ഷേ ആ സംശയത്തിന് മറുപടി ദൈവത്തിന്റെ കയ്യിലുണ്ട്. പ്രിയ സുഹൃത്തെ, താങ്കളുടെ സംശയം ഹൃദയത്തിന്റെ സ്വസ്ഥത കെടുത്തുന്ന ആ പ്രശ്നമുണ്ടല്ലോ, എന്തിനാ എന്തെങ്കിലുമൊക്കെ ഉപാധികൾ പറഞ്ഞ് അതിനെ അടിച്ചമർത്തുന്നത്? എങ്ങനെങ്കിലും ആ വിധത്തിൽ രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നത്? താങ്കളുടെ യുക്തിക്ക് ചേരാത്തത് അംഗീകരിക്കുവാൻ ശ്രമിച്ചാൽ ഒരിക്കലും മനസ്സതിന് അനുവദിക്കില്ല. താങ്കൾ എപ്പോഴും അസ്വസ്ഥനായിരിക്കും. ചില പറയുന്നത് കേട്ടിട്ടുണ്ട്, ഓ ഞാൻ ദൈവത്തിൽ അങ്ങ് ആശ്രയിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല. ഓരോ കാൽവെപ്പും ദൈവത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ളതാണ്. എപ്പോഴും സംശയം മാത്രം. പിന്നെ ഇതിനൊന്നിനും മറുപടിയില്ല എന്ന ചിന്തയിൽ ആരെയൊക്കെയോ ഓർത്തങ്ങ് മുൻപോട്ട് പോകുന്നു. പ്രിയ സുഹൃത്തെ, ദൈവത്തെ ചോദ്യം ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ച് കേൾക്കണം, തെറ്റിദ്ധരിക്കരുത്. അവിടുത്തെ സന്നിധിയിലേക്ക് ചെല്ലൂ എന്നിട്ട് പറയും, ദൈവമേ ദേ ഇതൊന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, ഒന്ന് സഹായിക്കില്ലേ. ഇതാണ് ഹബക്കൂക്ക് ചെയ്തത്. ശ്രദ്ധിച്ചാൽ 2:1, ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരുളി ചെയ്യുമെന്നും എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടി വെക്കും. 1 പ്രവാചകന്റെ നിലപാടാകുന്നു നാം കാണുന്നത്. 3 ഈ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. 1, പ്രവാചകൻ നിന്നു. 2, പ്രവാചകൻ കാത്തു. 3, പ്രവാചകൻ കാണുന്നു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ എഴുന്നേറ്റു, നിന്നു, കണ്ടു. ഹബക്കൂക്ക് പറയുന്നത് താൻ കാത്തിരിക്കേണ്ടതിന് ആ കാവൽ ഗോപുരത്തിലേക്ക് പോകുന്നു എന്നാണ്. കാവൽ ഗോപുരത്തിലേക്ക് പോകുന്നു എന്ന് പ്രവാചകൻ പറയുമ്പോൾ അവിടെ പോയിരുന്ന ഒരു മാസിക വായിക്കുവാനുള്ള പുറപ്പാടാകുന്നു എന്ന് കരുതരുത്. പ്രവാചക പുസ്തകങ്ങളിൽ പലതിലും പ്രവാചകന്മാരെ കാവൽക്കാരോട് സാമ്യപ്പെടുത്തിയാണ് സംസാരിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് യെഹെസ്കേൽ പ്രവചനം 3:17 ഇപ്രകാരമാകുന്നുവല്ലോ, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ എന്റെ വായിൽ നിന്നും വചനം കേട്ട എന്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. രാജ്യത്തോട് ദൈവശബ്ദം അറിയിക്കുന്ന കാവൽക്കാരായിരുന്നു പ്രവാചകന്മാർ. ദൈവം ഈ പ്രവാചകന്മാരെ മുന്നറിയിപ്പുകൾ നൽകുന്നതിന് ഉത്തരവാദിത്തപ്പെട്ടവരായി ഉപയോഗിച്ചിരുന്നു. ചുറ്റുമതിലുള്ള ഒരു പട്ടണത്തിൽ രാത്രികാലങ്ങളിൽ ശത്രുവിന്റെ നീക്കങ്ങൾ ശ്രദ്ധിച്ചിരുന്നത് കാവൽക്കാരായിരുന്നു. അവൻ വിശ്വസ്തനെങ്കിൽ പട്ടണം സുരക്ഷിതമായിരുന്നു. പക്ഷേ ശത്രു വരുമ്പോൾ കാഹളമൂതി മുന്നറിയിപ്പ് നൽകുന്നതിൽ പരാജയപ്പെട്ടാലോ, പട്ടണത്തെ ഒറ്റിക്കൊടുത്ത് നശിപ്പിക്കാനോ ശ്രമിച്ചാൽ ആ പട്ടണം ആകെ കുഴപ്പത്തിലാകും. നിരപരാധികൾ നശിക്കുന്ന ദുസ്ഥിതി അപ്പോൾ ആ പട്ടണത്തിലുണ്ടാകും. അതുകൊണ്ട് ഹബക്കൂക്ക് ദൈവത്തിന്റെ പ്രവാചകൻ. അവൻ പറയുന്നു, ദൈവത്തിൽ നിന്നും ഒരു ദൂതനായി അവൻ കാവൽ ഗോപുരത്തിലേക്ക് പോകുന്നു എന്ന്. അവൻ എന്നോട് എന്തരുളി ചെയ്യുമെന്ന് കാണേണ്ടതിന് ദൃഷ്ടി വെക്കും. ഹബക്കൂക്ക് പറയുന്നത്, ഞാൻ കാവൽ മാടത്തിലേക്ക് പോകുന്നു, ഞാൻ അവിടെ ക്ഷമയോടെ കാത്തിരിക്കുവാൻ പോവുകയാണ്. കാരണം എനിക്കറിയാം ദൈവത്തിന്റെ കയ്യിൽ എന്റെ സംശയത്തിനുള്ള മറുപടി ഉണ്ടെന്ന്. അത് എന്താകുന്നു എന്നെനിക്കറിയില്ല, പക്ഷെ അവിടുത്തെ കരങ്ങളിൽ ഉത്തരമുണ്ടെന്ന് എനിക്കറിയാം. തക്ക സമയത്ത് അവൻ ആ ഉത്തരം എനിക്ക് നൽകിത്തരും. പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് ഈ ഉറപ്പുണ്ടോ? 100 പ്രശ്നങ്ങളാൽ കുഴഞ്ഞിരിക്കുന്ന താങ്കളുടെ പ്രശ്നത്തിന് ദൈവകരങ്ങളിൽ പരിഹാരമുണ്ട്. കഴിഞ്ഞ രാത്രിയിലും നീ ഒഴുക്കിയ കണ്ണുനീർ ദൈവം കണ്ടു. അവനായി കാത്തിരിക്കുമെങ്കിൽ അവിടുത്തെ ശാന്തമായ സ്വരം കേൾക്കുവാൻ സ്നേഹവാനായ ദൈവം താങ്കളെ സഹായിക്കും. എന്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും ദൈവത്തിന്റെ വഴികളെ ചോദ്യം ചെയ്യുന്നതിനാൽ ദൈവം ഹബക്കൂക്കിനെ ശാസിക്കും എന്നല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. പിന്നെയോ, ഇങ്ങനെ കാത്തിരിക്കുന്നതിനാൽ ദൈവം തക്കതായ ഉത്തരം നൽകുമെന്നും അങ്ങനെ ദൈവവഴികളെ ഗ്രഹിക്കുവാൻ ഹബക്കൂക്കിന് സാധിക്കുമെന്നുമാണ് പ്രവാചകന്റെ ചിന്ത. ആയതിനാൽ കാത്തിരിക്കുവാൻ പ്രവാചകൻ തയ്യാറാണ്. പലപ്പോഴും ദൈവം മറുപടി നൽകുവാൻ താമസിക്കുന്നതായി അനുഭവപ്പെടാറില്ലേ? താൻ ചെയ്യുന്നതൊക്കെ മന്ദഗതിയിൽ അതെ പതുക്കെ ആകുന്നു എന്ന് കാണുന്നു. ഹബക്കൂക്കിന് ഒരു മറുപടി നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ ദൈവത്തിന്റെ സമയത്ത് മാത്രമേ അത് ലഭിക്കൂ എന്ന് പ്രവാചകൻ അറിയണം. നമുക്ക് ഒന്നിനും കാത്തിരിക്കുവാൻ ക്ഷമയില്ല. എടുകുടുക്കെ ചോറും കറിയും എന്നൊരു ചൊല്ലുണ്ടല്ലോ, അതുപോലെ ആകുന്നു നാം. എല്ലാ കാര്യങ്ങൾക്കും ധൃതി, ഒന്നും ശരിയായി ചെയ്യത്തുമില്ല. ദൈവം അങ്ങനെയല്ല. അവിടുന്ന് തൻ്റെ സമയത്ത് കാര്യങ്ങൾ നിർവഹിക്കും. ഇത് പറയുമ്പോൾ ചിന്തിക്കരുത് ദൈവം നിർഗുണനാകുന്നു എന്ന്. അവൻ ഗുണവാനാണ്, അവൻ തണുപ്പൻ അല്ല. നമ്മുടെ ധൃതിയും നമ്മുടെ മന്ദഗതിയും നമുക്ക് തോന്നിയതുപോലെ ആണല്ലോ പിന്നെ എന്തെല്ലാം കുഴപ്പങ്ങൾ. തൻ്റെ മക്കളുടെ നന്മ മാത്രം ആഗ്രഹിച്ച് ദൈവം പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു മെഴുകുതിരി കത്തിച്ചപ്പോൾ എൻ്റെ മകൻ അത് എന്നോട് ചോദിച്ചു. ഉടനെ അവന് വേണം. ആദ്യം ഞാൻ പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിച്ചു, പക്ഷേ എവിടെ കേൾക്കാനാണ്. ആൾ കിടന്ന് ഉരുണ്ട് കരയുവാൻ തുടങ്ങി. അവൻ്റെ നിർബന്ധത്താൽ ആ കത്തുന്ന മെഴുകുതിരി ഞാൻ അവൻ്റെ കയ്യിൽ കൊടുക്കുമെന്ന് നിങ്ങൾ കരുതുന്നു. ഒരുപക്ഷെ അവൻ്റെ ചിന്ത, ഈ അപ്പൻ ആ നല്ല മനോഹരമായ സാധനം എൻ്റെ കയ്യിൽ തന്നാൽ എന്താ കുഴപ്പം, ഞാൻ ഇതൊന്നും അനുഭവിക്കരുതെന്നാണോ അപ്പൻ്റെ ചിന്ത. ഇതെന്താ ഇത്ര താമസിക്കുന്നത്, എത്രയെന്ന് കണ്ടാ ഞാൻ നോക്കിയിരിക്കുന്നത്, ഇനിയും എന്നെ കൊണ്ട് കഴിയില്ല. ഇങ്ങനെ കിടന്ന് ഉരുണ്ട് ഉരുണ്ട് എൻ്റെ മകൻ കരയുമ്പോൾ എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു, മോനെ നീയും ചെറുപ്പത്തിൽ ഇങ്ങനെ ആയിരുന്നു എന്ന്. തീയ കയ്യിൽ തരാത്തതിന് നീ കിടന്ന് ഉരുണ്ട് കരഞ്ഞിരുന്നു എന്ന്. നോക്കണേ കാര്യത്തിന്റെ പോക്ക്. അന്ന് തീ എൻ്റെ കയ്യിൽ തരാതിരുന്ന അപ്പൻ ഇന്ന് എന്നോടാണ് പറയുന്നത് ആ തീ ഒന്ന് കത്തിക്കുവാൻ. അപ്പൻ അറിയാം അത് കൈകാര്യം ചെയ്യുവാൻ എനിക്ക് ഇന്ന് അറിയാമെന്ന്, അതിനുള്ള പക്വതയുണ്ടെന്ന്. വളരെ ബാലിശമായിട്ടല്ലേ പലതിനും നാം ദൈവസന്നിധിയിൽ കിടന്ന് ഉരുണ്ട് കരയുന്നത്. ദൈവഹിതത്തിനായി കാത്തിരിക്കുവാൻ മനസ്സുണ്ടോ സുഹൃത്തെ? ദൈവത്തിന്റെ സമയത്തിനായി ക്ഷമയോടെ നോക്കിപ്പാർക്കുവാൻ കഴിയുന്നുണ്ടോ സുഹൃത്തെ? ഒരിക്കൽ വിശുദ്ധനായ പൗലോസ് പറയുകയുണ്ടായി തൻ്റെ ജഡത്തിൽ ഒരു ശൂലമുണ്ട് എന്ന്. ഇതെന്തായിരുന്നു എന്ന് നമുക്കറിയില്ല. ഈ ശൂലം തനിക്കുണ്ടായിരുന്ന വിട്ടുമാറാത്ത അതികഠിനമായ ഒരു തലവേദന ആയിരുന്നു എന്ന് പറയുന്നവരുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എന്തായിരുന്നാലും തന്നെ തന്നെ അസഹ്യപ്പെടുത്തി ഈ ശൂലം മാറിക്കെട്ടുവാൻ പൗലോസ് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചതായി 2 കൊരിന്ത്യർ 12 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പക്ഷേ ദൈവത്തിന്റെ മറുപടി നോ എന്നായിരുന്നു. അതവിടെ ഇരിക്കട്ടെ. പൗലോസിനോട് പറഞ്ഞ ന്യായമായ മറുപടി, ന്യായമായ ഒരു കാര്യത്തിന് അപേക്ഷിച്ചിട്ട് ഇങ്ങനെയാണോ ദൈവം ചെയ്യേണ്ടതെന്നൊക്കെ വേണമായിരുന്നെങ്കിൽ പൗലോസിന് ചോദിക്കാമായിരുന്നു. പക്ഷെ ഈ മറുപടിയിലും വിശുദ്ധ പൗലോസ് ഒരു വലിയ ദൈവഹിതം കണ്ടെത്തി. അവൻ പറയുകയാണ്, എനിക്ക് ഈ ശൂലം ജഡത്തിൽ വന്നിരിക്കുന്നത് ഞാൻ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിനാണ്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കൾ നാളുകളായി പ്രാർത്ഥിക്കുന്ന ആ വിഷയത്തിന്മേലുള്ള ദൈവഹിതം മനസ്സിലാക്കുവാൻ താങ്കൾക്ക് ഇതുവരെയായിട്ട് സാധിച്ചിട്ടുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോ കാര്യം സാധിക്കുന്നത് വരെ കിടന്ന് ഉരുണ്ട് കരയുവാനാണോ പുറപ്പാട്? അത് ബാലിശമാണ്. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കൂ. ദൈവം താങ്കളെ ശരിയായ പാത കാട്ടി നടത്തും. അബക്കുക്ക് പറയുന്നത്, ഞാനിതാ കാവൽ മാടത്തിലേക്ക് പോകുന്നു. ഈ സംശയത്തിനൊന്നും ഒരു മറുപടിയുമില്ല. പക്ഷേ ദൈവത്തിൽ നിന്നും ഒരു ഉത്തരത്തിന് വേണ്ടി ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുവാൻ പോകുന്നു. പ്രിയ സഹോദര, എന്നെ കേൾക്കുന്ന സഹോദരി, താങ്കളും ഞാനും കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് നടക്കേണ്ടത്. പ്രവാചകന് ഒടുവിൽ വിജയം വരിച്ചത് വിശ്വാസത്തിന്റെ പാതയിലാണ്. അത് നാം കാണുവാൻ പോകുകയാണ്. അതിനു മുൻപ് ഞാൻ ഒന്ന് ചോദിക്കട്ടെ, താങ്കൾക്ക് ഇതുവരെയും മറുപടി ലഭിച്ചിട്ടില്ലാത്ത സംശയങ്ങളുണ്ടോ? താങ്കളുടെ ഹൃദയത്തെ മതിക്കുന്ന ചോദ്യങ്ങൾ എന്തെല്ലാമാകുന്നു? അപ്രകാരത്തുള്ള സംശയങ്ങൾ എനിക്കുണ്ടാകാറുണ്ട്. പക്ഷേ ഒരു ഉറപ്പ് എനിക്കുണ്ടായിട്ടുള്ളത് എന്തെന്ന് ചോദിച്ചാൽ, പണ്ടെൻ്റെ പിതാവ് ആ തീ എൻ്റെ കയ്യിൽ തരാതിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഇന്നെനിക്കറിയാം അന്ന് എൻ്റെ പിതാവിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു എന്ന്. സ്വർഗത്തിലെ എൻ്റെ പിതാവിന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങൾക്കും ഓരോ ഉദ്ദേശങ്ങളുണ്ട്. വരുന്നതെല്ലാം എനിക്ക് മനസ്സിലായില്ല എങ്കിൽ തന്നെ ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ടറിയാം, അവിടുത്തെ കരങ്ങളിൽ സകല പ്രശ്നങ്ങൾക്കും ഉത്തരമുണ്ട് എന്നുള്ളത്. ഒരു ദിവസം അവൻ എനിക്കത് വെളിപ്പെടുത്തി തരും എന്നുള്ളത് സംശയമേറ്റ കാര്യമാണ്. അവനിൽ ആശ്രയിക്കുക മാത്രമാകുന്നു നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്. അവിടുന്ന് സ്നേഹവാനായ പിതാവാകുന്നു, തൻ്റെ മക്കളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന കർത്താവ്. നമ്മിലൂടെ തൻ്റെ നാമം മഹത്വപ്പെടണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞതുപോലെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? പ്രവാചകൻ പറയുകയാണ്, ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരളി ചെയ്യുമെന്ന് എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടി വെക്കുമെന്ന്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവർക്കാവശ്യമുള്ള ഉത്തരം തക്ക സമയത്ത് നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇവിടെ പ്രവാചകൻ ഒരു വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമൊന്നുമല്ല അഭിമുഖീകരിച്ചത്. എന്നാൽ തൻ്റെതായ നിലയിൽ താൻ കടന്നുപോയതായ പ്രശ്നം തനിക്ക് രൂക്ഷമായ ഒന്നായിരുന്നു, വളരെ തലവേദന ഉണ്ടാക്കുന്ന ഒന്നായിരുന്നു. സംശയം, ദൈവത്തെ സംശയിക്കുക. എന്നാൽ ദൈവം അവനോട് അവന് മനസ്സിലാകുന്ന ഭാഷയിൽ മറുപടി നൽകുന്നത് എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു അനുഭവമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തെ പോലും സംശയിക്കുന്ന സമയമുണ്ടായിട്ടില്ലേ? എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ദൈവം താങ്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ത് എന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ താങ്കളെ തന്നെ സമർപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ഇന്ന് അതിനായി താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമോ? പ്രാർത്ഥിക്കാം.